പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ഇവിടെ നടന്ന ക്ലാസ്സിൽ നാം മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിസ്റ്ററിയെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയാണെങ്കിൽ ധാരാളമുണ്ടെങ്കിലും നമ്മുടെ ക്ലാസ് മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം പല ക്ലാസുകളിലൂടെ അവരുടെ മഹത്തായ ജീവിതത്തിന്റെ മിക്ക ഭാഗങ്ങളും കേട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതായതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരണം ഞാൻ നൽകുന്നില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നാം എല്ലാ അല്ലെങ്കിൽ മിക്ക ക്ലാസുകളിലും പറയാറുള്ളതായ മെയിൻ തത്വം നമ്മുടെ ഏത് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മെമ്പർമാരായിരുന്നാലും കേസറ്റിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന സുഹൃത്തുക്കളായിരുന്നാലും സഹോദരന്മാരായിരുന്നാലും സഹോദരികളായിരുന്നാലും മറക്കാൻ പറ്റാത്ത, ഒഴിക്കാൻ പറ്റാത്ത നിർബന്ധമായ ഒരു ഭാഗം അഥവാ നാം ഉത്തരവാദിത്വബോധത്തോടുകൂടി തഖ്‌വ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നത് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് കേട്ടതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അല്ലദീന യസ്തമിഉന അൽഖൗല വയത്തബിഉന അഹ്സന, കേട്ടുകഴിഞ്ഞാൽ അതിൽ നല്ലത് നോക്കി ആ നല്ലതിന്റെ പിന്നിൽ അണിനിരക്കുന്നവരെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല കേൾക്കുന്നതിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും എല്ലാം സംസാരിക്കുമ്പോൾ പറയാറുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ, ഞാൻ നിഷേധിക്കുന്നില്ല നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ പ്രത്യേകിച്ച് പരിവർത്തനങ്ങൾ, വ്യത്യാസങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് മത ഭക്തന്മാരുമായി സമീപിക്കുന്നതുകൊണ്ടോ അവരിലൂടെ ഇൽമ കരഗതമാക്കുന്നതുകൊണ്ടോ പുസ്തകങ്ങളിലൂടെയോ മറ്റോ കേസറ്റുകളിലൂടെയോ മറ്റോ ഇൽമ പഠിക്കുന്നതുകൊണ്ടോ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ മുമ്പിലിരിക്കുന്നവരിൽ നിന്നിട്ട് ബഹുഭൂരിഭാഗവും മതഭക്തന്മാരിൽ കാണാവുന്ന അടയാളങ്ങളെല്ലാം കാണുന്നവരും അവരിൽ നിന്നിട്ട് പലരും ജമാഅത്തിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരും അവരിൽ നിന്നിട്ട് ഹറമിൽ വരാൻ സാധിക്കുന്നവർ ഹറമിൽ വന്നിട്ട് നമസ്കരിക്കുന്നവരൊക്കെയാണ് എന്നതൊക്കെ ഞാൻ നിഷേധിക്കുന്നില്ല. എങ്കിലും നാം ഗുറൂറ് നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഗുറൂർ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കാട്ടുന്നുണ്ടല്ലോ, ഇങ്ങനെ കാട്ടുന്നുണ്ടല്ലോ, നമസ്കരിക്കുന്നുണ്ടല്ലോ, ക്ലാസ്സിൽ പോകുന്നുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ അള്ളാഹുലേക്ക് അങ്ങേയറ്റം അടുത്ത വ്യക്തിയായി മാറി എന്ന ബോധം, എന്ന ഒരു പരിപൂർണ ബോധം പരിപൂർണതയിലേക്ക് എത്തിയെന്നതായ ഒരു തെറ്റിദ്ധാരണ നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതേ അല്ല. മറിച്ച് എപ്പോഴും കുറ്റബോധവും വീഴ്ചബോധവുമാണ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത്. എത്ര തന്നെ ക്ലാസ് കേട്ടാലും നമ്മേക്കാളും കൂടുതൽ പരിപൂർണതയിലേക്ക് എത്തിയതായ മഹാത്മാക്കളെ അപേക്ഷിച്ചുകൊണ്ട് നാം ഒന്നും തന്നെയല്ല എന്ന വീഴ്ചബോധം നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ, ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ വീഴ്ചകൾ എന്താണെന്ന് നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ സാധാരണ പല ശൈലിയിലൂടെ പലപ്പോഴും ക്ലാസ്സിലൂടെ പറയാറുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, അല്ലദീ ജഅല ലകുംസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തശ്കുറൂൻ. സംഅ അബ്സാറ അഫ്ഇദത, ഈ മൂന്ന് സാധനം റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ അതിലൂടെ നന്ദി പ്രകടനം നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. അഥവാ കാഴ്ച, കേൾവി, ഹൃദയം. കാഴ്ച, കേൾവി, ഹൃദയം. അള്ളാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുള്ളതും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കാത് തന്നിട്ടുള്ളതും കേൾവി തന്നിട്ടുള്ളതും അതുപോലെ തന്നെ കാഴ്ച തന്നിട്ടുള്ളതും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിഅമത്തുകളെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഖുദ്റത്തുകളെ പഠിച്ചു ഗ്രഹിച്ച് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദാത്തിനെയും സിഫാത്തിനെയും അഫാലിനെയും കുറിച്ച് പഠിച്ചു ഗ്രഹിച്ച് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അവന്റെ സാമീപ്യം നേടാനുള്ളതായ ആ മാർഗങ്ങൾ ഈ കാതിലൂടെയും കണ്ണിലൂടെയും ഹൃദയത്തിലൂടെയും എത്താൻ വേണ്ടി വേണ്ടിയാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അത് നാം സാധാരണ പറയാറുള്ളതാണ്, ക്ലാസ്സിലൂടെ വരുന്നത് കൊണ്ടുള്ള പ്രത്യേകത, ക്ലാസ് കേൾക്കൽ കൊണ്ട് എന്ത് വേണം, പരിവർത്തനം ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാണ്. സംഅ കൊണ്ട് വെറും കേട്ടാൽ മാത്രമല്ല, ആ കേൾവി നമ്മുടെ ജീവിതത്തിൽ പിറ്റാവേണ്ടതാണ്. അത് പിറ്റായിക്കൊണ്ടേയിരിക്കണം. പിറ്റാവുന്നുണ്ട്, അതിൽ ഞാൻ എതിർക്കുന്നില്ല, അതിനെ ഞാൻ എതിർക്കുന്നില്ല, നിഷേധിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ചിലപ്പോൾ ചിലവരൊക്കെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ, ചിലപ്പോൾ ക്ലാസ് വരുമ്പോൾ, നമ്മുടെ ക്ലാസ് മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, ചിലപ്പോൾ ചിലവരൊക്കെ എൽമിന്റെ സദസ്സിൽ വരാൻ വേണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇബ്ലീസ് അവരുടെ പിന്നിൽ കൂടും. എന്തിനു വേണ്ടിയാണ്? ഇവനെ ക്ലാസ്സിലേക്ക് അയച്ചു കഴിഞ്ഞാൽ, ഏതാനും ക്ലാസ്സിൽ ഇദ്ദേഹം പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സാധാരണ ജീവിതത്തിന്റെ രൂപങ്ങൾ മാറി കഴിയുമെന്നത് ഇബ്ലീസിന് ഉറപ്പുള്ളതാണ്. അതെ, മാറിക്കഴിയും, മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമുക്ക് അനുഭവത്തിൽ കൂടി കാണുന്നതാണ്. ആയത്ത് കേൾക്കുമ്പോൾ, ഖുർആൻ കേൾക്കുമ്പോൾ, ഹദീസ് കേൾക്കുമ്പോൾ, എലിമിന്റെ സദസ്സിൽ വരുമ്പോൾ മനുഷ്യനിൽ പരിവർത്തനം ഉണ്ടാവുന്നു എന്നതിലേക്ക് നാം തന്നെ തെളിവാണ്, നമ്മുടെ ക്ലാസ് മെമ്പർമാർ തെളിവാണ് എന്നതിലേക്ക് സംശയമില്ല. ഇത് ശരിക്ക് ആ ഗൗരവത്തോടു കൂടി ഇത്തരം കാര്യങ്ങളിൽ മുസ്ലിങ്ങളെ സ്വർഗത്തിൽ നിന്നിട്ടും അള്ളാഹുന്റെ സാമീപ്യത്തിൽ നിന്നിട്ടും പിന്തിരിപ്പിക്കുന്നതായ ആ ശക്തി അഥവാ പിശാച്ച് അവൻ അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവന്റെ വഴിയിട്ട് കൊടുക്കുന്നത്. നീ ക്ലാസ്സിൽ പോയാൽ നീ അപകടത്തിൽ പെട്ടുപോകും. ക്ലാസ്സിൽ കേൾക്കുന്നത് നിന്റെ കാത് അള്ളാഹുവിന് പ്രീതിപ്പെട്ട രൂപത്തിലുള്ള കാതാക്കണം, നിന്റെ ഹൃദയം അള്ളാഹുവിന് പ്രീതിപ്പെട്ട രൂപത്തിലുള്ള ഹൃദയമാക്കണം, നിന്റെ കണ്ണ് അള്ളാഹുവിന് പ്രീതിപ്പെട്ട രൂപത്തിലുള്ള കണ്ണാക്കണം എന്നതാണ് ക്ലാസ്സിൽ കേൾക്കുക. അത് 1, 2, 3, 4, 5, 8, 10 പ്രാവശ്യം നീ കേൾക്കുമ്പോൾ നിന്റെ കണ്ണുകൊണ്ട് നീ പിന്നെ അള്ളാഹുവിന് പ്രീതിപ്പെടാത്തത് കാണുന്നതല്ല എന്നത് ഇബ്ലീസിന് അറിയാം. അതുപോലെ തന്നെ കാതുകൊണ്ടും കേൾക്കുന്നതല്ല എന്ന് ഇബ്ലീസിന് അറിയാം. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ തുടർന്ന് പോകുന്നതിന് തടസ്സമായി നിൽക്കാൻ വേണ്ടി ഇബ്ലീസ് പാടുപെടാറുണ്ട് എന്നത് നമുക്കറിയാവുന്നതാണ്. നാം അതിന് വകവെച്ചു കൊടുക്കരുത്. നാം അതിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. നാം അവനോട് മത്സരിക്കേണ്ടതാണ്. ഞാൻ എന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, എന്റെ ശരീരത്തിനെ നരകത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ മുന്നോട്ട് വെച്ച കാല് ഒരു കാലത്തും പിന്നോട്ട് വെക്കുകയില്ല എന്ന ഇബ്ലീസിന്റെ മുമ്പിൽ പ്രവർത്തനം കൊണ്ട് നാം നമ്മുടെ ആ യുദ്ധം പ്രഖ്യാപിക്കുക തന്നെ വേണം. എന്നാൽ അവൻ ഓടിയ വഴി കാണുന്നതല്ല. അല്ലാത്ത പക്ഷം പിന്നെന്തിനാണ് ഇപ്പൊ ക്ലാസ്സിൽ പോയാൽ നമുക്ക് യഥാർത്ഥത്തിൽ നഷ്ടമാണ് വരാൻ പോകുന്നത്. നാം കേട്ടുകൊണ്ടിരിക്കുന്ന എരുമരാകം കേൾക്കാൻ പറ്റുന്നതല്ല. എന്താണ് അതിന് തെളിവ്? കണ്ടില്ലേ, ക്ലാസ്സിൽ പോകുന്ന ആൾക്കാരൊക്കെ താടിയുള്ള ആളായി മാറി, നമസ്കാരക്കാരായി മാറി, ഹറമിൽ പോകുന്ന ആളായി മാറി, ഫിലിം ഒഴിവാക്കുന്ന ആളായി മാറി, പാട്ടും എരുമരാഗം കഴുതരാഗങ്ങളൊക്കെ ഒഴിവാക്കുന്ന ആളായി മാറി, അങ്ങനെയുള്ളതായ ഒന്നിനും കൊള്ളരുതാത്തതായ ആ പഴഞ്ചൻ ചിന്താഗതിയുടെ ഉടമകളായിട്ടായിരിക്കുമല്ലോ ഞാനും ക്ലാസ്സിൽ പോയാൽ മാറുക എന്നാണ് ഇബ്ലീസിന്റെ വഹി. അങ്ങനെയുള്ളതായ വഹി ഇബ്ലീസിൽ നിന്ന് കേട്ടാൽ അല്ല, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനെയും മരണത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ നിന്നിട്ട് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ ജീവിക്കുന്നവരിൽ ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ അതേ റബ്ബുൽ ഇസ്സത്ത് തന്നെ തുടർന്ന ആയത്തിൽ പറയുകയാണ്, അല്ലദീ ജഅലലക്കും സമഅ വൽ അബ്സാറ വൽ അഫീദത, നിങ്ങൾക്ക് ഹൃദയത്തെയും കാഴ്ചകളെയും കണ്ണിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? കാതിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? കലീലം മാ തശ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, അള്ളാഹു പറയുന്നു ഇങ്ങനെയുള്ള നന്മകൾ ഞാൻ ചെയ്തിട്ട് കണ്ണില്ലാത്തവനിലേക്ക് അവൻ നോക്കുന്നില്ല, കാതില്ലാത്തവനിലേക്ക് അവൻ നോക്കുന്നില്ല, ബുദ്ധിയില്ലാത്തവനിലേക്ക് അവൻ നോക്കുന്നില്ല, എന്നിട്ട് അതിൽ നിന്നിട്ട് അവൻ പാടാൻ പഠിക്കുന്നില്ല, എന്നിട്ട് അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നില്ല. കലീലം മാ തശ്കുറൂൻ, നിങ്ങൾ നിന്നിട്ട് നന്ദി ചെയ്യുന്നവർ വളരെ കുറച്ചു പേര് മാത്രമാണ്. ഈ കണ്ണ് തന്ന റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ഈ കണ്ണിന് അവന് പ്രീതിപ്പെട്ടതിന് വേണ്ടി മാത്രമേ ഞാൻ ചെലവാക്കാവൂ എന്ന ബോധത്തിലേക്ക് ആ കണ്ണിന്റെ ഉടമ ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് എത്തുന്നില്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അത് നമുക്ക് പഠിക്കാനുള്ള പാഠമാണ്. ക്ലാസ്സിൽ നിന്നിട്ട് കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ കേൾവിയിലൂടെ നന്ദി പ്രകടനം നടക്കണം എന്നതാണ് അല്ലാഹുവിന്റെ നിർബന്ധം, അല്ലാഹുവിന്റെ കൽപ്പന. ആ കൽപ്പന നാം എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ് എന്നത് നമ്മുടെ ക്ലാസ്സുകളിൽ സാധാരണ പറയാറുള്ളതാണ്. അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് മാത്രമേ സിദ്ദീഖീങ്ങളാവുവാനും മഹാത്മാക്കളാവുവാനും സാലിഹീങ്ങളാവുവാനും അള്ളാഹുവിന്റെ സാമീപ്യം നേടുവാനും നമ്മുടെ സദസ്സിൽ സംസാരിക്കാറുള്ളതായ നാം ചർച്ച ചെയ്യാറുള്ളതായ മഹാത്മാക്കളുടെ ലിസ്റ്റിൽ പെടുവാനും സാധിച്ചത് അങ്ങനെ കേട്ടതിനെ പകർത്തിയവർ മാത്രമാണ് എന്നതുകൂടി ഇത്തരണത്തിൽ നാം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്നാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിന്റെ ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് കിട്ടിയതായ 10 പേരിൽ ആദ്യത്തെ പേരാണെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ആ മഹാൻ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചതായ യത്നങ്ങളിലേക്ക് നബിമാര് കഴിച്ച ലോകത്തിൽ ആരും തന്നെ എത്തുകയില്ല എന്നതും നാം മനസ്സിലാക്കി കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ എന്നാണെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അവരുടെ ഉമ്മ
ഉമ്മുൽ ഖൈർ എന്നാണ് അവരുടെ പേര്. ഉമ്മുൽ ഖൈർ ബിൻത് സഹർ അൽ ഖുറൈശിയ അത്തമീമിയ. അവരുടെ ഓമന പേര് കുഞ്ഞിയത്താണ് ഉമ്മുൽ ഖൈർ. അവരുടെ ശരിയായ പേര് സൽമ എന്നാണ്.
അവരുടെ വാപ്പ ഉസ്മാൻ അബി ഖുഹാഫ അല്ലെങ്കിൽ അബൂ ഖുഹാഫ. അവരും റളിയല്ലാഹു തആല അൻഹു
ഉമ്മുൽ ഖൈർ
ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം മതം വിശ്വസിച്ചതായ മഹദിയാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖിനെ ഇടിയും അടിയും കൊണ്ടിട്ട് അദ്ദേഹം എന്തെന്നില്ലാത്ത തരണങ്ങൾ ഇസ്ലാമിന് വേണ്ടി മർദ്ദനങ്ങൾ ഏറ്റുകൊണ്ട് സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിയപ്പോൾ ഉമ്മ നബിയുടെ ഹദ്റത്തിൽ അബൂബക്കറിന്റെ ഉമ്മയെ കണ്ടപ്പോൾ അബൂബക്കർ പറയുകയുണ്ടായി, ഉമ്മയെ നിങ്ങൾ മുസ്ലിമത്താവാൻ വേണ്ടിയിട്ട് ക്ഷണിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട് റസൂലെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അവർ ഇസ്ലാം മതം ആദ്യ കാലഘട്ടത്തിൽ വിശ്വസിച്ചവർ ഉൾക്കൊള്ളുകയും ചെയ്തു.
ഉമ്മുൽ ഖൈർ
റളിയല്ലാഹു തആല അൻഹ. അതേപോലെ തന്നെ മക്കം ഫതഹിലായിരുന്നു മഹാനായ ഉസ്മാൻ എന്ന പേരിൽ നാം പരിചയപ്പെട്ട അബൂ ഖുഹാഫ അഥവാ അബൂബക്കർ സിദ്ദീഖിന്റെ വാപ്പ ഇസ്ലാം മതം വിശ്വസിച്ചത്. അവിടെ ഇസ്ലാം മതം വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പലരും വരുന്ന കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് മക്ക റിപ്പബ്ലിക് ആയപ്പോൾ പെട്ടെന്ന് പോയത് എവിടേക്കായിരുന്നു? പലരും അവരവരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ രക്ഷപ്രാപിക്കാനോ പോകുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ മറ്റ് എത്തിക്കുന്ന കൂട്ടത്തിലോ പല സഹാബാക്കളെ നമുക്ക് ഹിസ്റ്ററിയിൽ കാണാം. അതിനിടക്ക് ധൃതി കൂട്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് ഓടിയത് വീട്ടിലേക്കാണ്. ആ വയസ്സും പ്രായവുമുള്ളതായ തലയിലോ കണ്ണിലോ താടിയിലോ ഒരു മുടി പോലും വെളുത്തതില്ലാത്തതായ പരിപൂർണമായ വെളുത്ത കറുത്തതില്ലാത്തതായ പരിപൂർണമായ വെളുത്ത മുടിയുടെ ഉടമയായ അബൂ ഖുഹാഫയെ കൈപിടിച്ചുകൊണ്ട് വടിയും കൈയുമായിട്ട് ഒരു കൈയിൽ വടി, മറ്റേ കൈയിൽ അബൂബക്കർ സിദ്ദീഖിന്റെ കൈ, മറ്റേ അദ്ദേഹത്തിന്റെ കൈയിൽ അബൂബക്കർ സിദ്ദീഖിന്റെ കൈ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് വരുന്നു. അള്ളാഹുവിന്റെ റസൂല് അബൂബക്കർ സിദ്ദീഖിനോടുള്ള ബന്ധം കൊണ്ട് അവരെ മാനിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ വാപ്പയെ അവിടെ കടത്താമായിരുന്നില്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ചെല്ലുമായിരുന്നു. നിങ്ങൾ എന്തിനാണ് വയസ്സും പ്രായവുമുള്ള വാപ്പയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണ്. നരകത്തിൽ നിന്നിട്ട് വാപ്പയെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരികയാണ്. റസൂല് പറയുന്നു, അദ്ദേഹം സ്വർഗത്തിന്റെ ഉടമയാവാൻ വേണ്ടി ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയിരുന്നേനെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെ മാനിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ചോദിച്ചത് എന്ന് ചരിത്രത്തിൽ കാണുന്നു. അങ്ങനെ മാനിക്കാൻ മാത്രം അദ്ദേഹം അർഹനാണ് എന്നത് ലോകത്തിന് പലയിടങ്ങളിലൂടെയും നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാം. റസൂല് പറയുന്നു, മാലി അഹദിൻ അന്ദനാ യദുൻ ഇല്ലാ വഖദ് കാഫനാ. നമ്മളുടെ അടുക്കൽ ആർക്കെങ്കിലും വല്ല അവകാശം കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ കഴിവിന്റെ പരമാവധി നാം അവകാശം കൊടുത്തിരിക്കുകയാണ്. മാഹല അബൂബക്കർ അബൂബക്കറിനൊഴിച്ച് അദ്ദേഹത്തിന് നാം നൽകേണ്ടതായ അവകാശം എത്ര നൽകിയാലും നമ്മെ കൊണ്ട് നൽകാൻ സാധിക്കുന്നതല്ല. നമ്മുടെ അടുക്കൽ അദ്ദേഹത്തിന് ധാരാളം അവകാശം കൊടുക്കാനുണ്ട്. അത് ശരിക്ക് അദ്ദേഹത്തിന് അർഹപ്പെട്ട രൂപത്തിൽ കൊടുക്കാൻ അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ നമുക്ക് അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കാൻ ഈ ഭൂമിയിൽ വെച്ചിട്ട് നന്ദി പ്രകടനം നടത്താൻ സാധിക്കുന്നതല്ല. അത്രമാത്രം അവകാശമാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാനുള്ളത്. മാനഫാനി മാലു അഹദിൻ ഖത്തു മാനഫാനി മാലു അബൂബക്കർ അബീബക്കർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ ആരുടെ സമ്പത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടേ ഇല്ല. ആരെത്ര സമർപ്പിച്ചാലും അബൂബക്കർ സിദ്ദീഖ് എന്നെ സഹകരിച്ചതും എനിക്ക് സഹായിച്ചതും അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട്. ഏതവസരത്തിലായിരുന്നു? ലോകത്തിൽ ആരും തന്നെ എന്നെ സഹായിക്കാനില്ലാത്ത കാലഘട്ടത്തിലായിരുന്നു. അത് തുച്ഛമാണെങ്കിലും ആ ഭാരമായ ഏറ്റവും കൂടിയതായ മില്യൺ കണക്കിലോ കോടിക്കണക്കിലോ റിയാലുകളും ദിർഹമുകളും ദീനാറുകളും കിട്ടുന്നതിനേക്കാളും ഏറ്റവും നന്മയും ഏറ്റവും ഉപകാരപ്രദവുമായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നതായ ആ സമ്പത്തുകൾ ഇസ്ലാമിന് വേണ്ടി. അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതായ 35,000 ദിർഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ വെച്ചിട്ട് ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു എന്ന് നാം കേട്ട് കഴിഞ്ഞതാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് റസൂൽ പറയുന്നു, ഇതേ ഹദീസിൽ തുടരുകയാണ്, വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖസ്തു അബൂബക്കറിൻ ഖലീല. ഞാൻ ആരെയെങ്കിലും ഖലീലാക്കി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഖലീൽ എന്ന് പറഞ്ഞാൽ രണ്ടവകാശി കൂടെ ഇല്ലാത്ത രൂപത്തിൽ ഒരു സ്പെഷ്യൽ ചങ്ങാതിയായി തെരഞ്ഞെടുക്കുക എന്നതാണ്. ആ സ്റ്റാൻഡേർഡിലേക്ക് മറ്റൊരു വ്യക്തിക്കും ചേരാൻ സാധിക്കുന്നതല്ല, എത്താൻ സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള ഖലീലായിട്ട് ഭൂമിയിൽ ഞാൻ ആരെയെങ്കിലും തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ, റസൂൽ പറയുന്നു, ഞാൻ അബൂബക്കർ സിദ്ദീഖിനെ തെരഞ്ഞെടുക്കുമായിരുന്നേനെ, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചങ്ങാതിയാകുന്ന, നിങ്ങളുടെ കൂട്ടുകാരനാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹന്റെ ഖലീലാണ്. അതുകൊണ്ട് എനിക്ക് ആ ഖലീലിന്റെ സ്ഥാനത്തിലേക്ക് അബൂബക്കർ സിദ്ദീഖിനെ വെക്കാൻ പറ്റുകയില്ല. ഞാൻ അള്ളാഹന്റെ ഖലീലായതുകൊണ്ട്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുന്റെ ഖലീൽ എന്നതുപോലെ തന്നെ റസൂലും അള്ളാഹുന്റെ ഖലീലാണെന്ന് നമുക്ക് പരിചയമുണ്ട്. ഇബ്രാഹിം മൂസ നബി അലൈഹി സ്വലാം അള്ളാഹന്റെ കരീമായതുപോലെ തന്നെ നബിഗുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹന്റെ കരീമാണെന്ന് നമുക്ക് പരിചയമുണ്ട്. എപ്പോൾ മിഅ്റാജ് നടത്തിയതായ രാത്രിയിൽ അള്ളാഹുമായി സംസാരിച്ചതായ നബിഗുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹന്റെ കലീമാണ്, അള്ളാഹുവിന്റെ ഖലീലാണെന്ന് നമുക്കറിയാം. നിങ്ങൾ ഈ കേട്ടതായ ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് വേറെ റിപ്പോർട്ടിൽ കാണുന്നു, വലാക്കിൻ അഖി വസാഹിബി, പക്ഷേ എന്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്റെ ചങ്ങാതിയാണ്, എന്റെ സുഹൃത്താണ്. അതെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ചോരബന്ധത്തിനേക്കാളും കൂടുതൽ ബന്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിന് നൽകിയത്. ചോരബന്ധമുള്ളതായ അലി ഇബ്നു അബീ താലിബിന്റെ നമ്പർ വരുന്നത് നാലാമനായിട്ടാണ്. ചോരബന്ധമില്ലാത്തതായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നിവരുടെ നമ്പർ അവരുടെ മുമ്പിൽ മറിഞ്ഞിരിക്കുകയാണ്. കാരണം ചോരബന്ധത്തിനല്ല ഇസ്ലാമിൽ ബന്ധമുള്ളത്. പക്ഷേ ഈ ഈമാനിക ബന്ധത്തിൽ കൂടുതൽ അടുത്ത് ആര് വരുന്നുവോ അവർക്ക് കൂടുതൽ സമീപം കൂടുതൽ നേടാൻ സാധിക്കുന്നു, ദുനിയാവിലാണെങ്കിലും പരലോകത്തിലാണെങ്കിലും എന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുണ്ടായിരുന്നതായ ബന്ധത്തെക്കുറിച്ചും ഹിജ്റയിൽ ചെയ്തതായ അധ്വാനത്തെക്കുറിച്ചും അതിന്റെ ചില ഭാഗത്തിലേക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചന നൽകിയിട്ടുണ്ട്. അതെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും സഹാബാക്കൾ കൂട്ടം കൂട്ടമായിട്ട് മദീനയിലേക്ക് ഒളിച്ചിട്ടും പരസ്യമായിട്ടൊക്കെ ഹിജ്റ പോയിക്കൊണ്ടേയിരിക്കുന്ന മധ്യേ റസൂലിനോട് പറയുകയുണ്ടായ, റസൂലെ, അനുവാദം തന്നാലും ഞാനും പോകട്ടെ മദീനയിലേക്ക് എന്ന്. റസൂല് പറഞ്ഞു, നിങ്ങൾക്കൊരു കൂട്ടുകാരുണ്ടായാൽ പോരെ, നിങ്ങൾ തനിച്ചു പോകണമോ? ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് മനസ്സിലായി റസൂലിയായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന്. അങ്ങനെ ഹൃദയത്തിൽ അത് മറച്ചുവെച്ചു. സന്തോഷിച്ചുകൊണ്ട് ആ സ്വർണാവസരം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതായ സംഭവമാകുന്ന ഹിജ്റയിൽ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിന്റെ വഹിയിലൂടെ ഹിജ്റ പോകാനുള്ളതായ ഓർഡർ വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് കാലേ കൂട്ടി തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരൊളിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് ഉച്ച സമയത്ത്, ദുഹാ സമയത്തല്ല, ദുഹുർ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ചെന്നതും അബൂബക്കർ സിദ്ദീഖിന്റെ ഹദ്റത്തിലേക്ക് ചെന്നതും അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചപ്പോൾ സാധാരണ വന്നതുപോലെയല്ല വരുന്നത്, മുസല്ലമായിട്ടാണ് വരുന്നത്. അഥവാ നബിയെ കണ്ടാൽ ആർക്കും പരിചയം വന്ന് പരിചയം അറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്കിന്റെ മേൽഭാഗം വരേക്കും തുണി മൂടിയും കൊണ്ട് സെൽഫിയും ചെയ്തുകൊണ്ട് മുലത്തമായും കൊണ്ടാണ് നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിയന്തരാവസ്ഥയിലായിരുന്ന ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളയാൻ വേണ്ടി ദാർണദൂത്തിൽ രാത്രി പ്ലാനിട്ടിരിക്കുകയാണ്. നാളെ രാത്രിയാണ്, അഥവാ ഇന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്ന രാത്രിയാണ് നബിയുടെ വീട് വളയേണ്ടത്. അങ്ങനെ വീട് വളയാനുള്ളതായ പ്ലാനിട്ടതായ ദിവസത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ഉച്ചക്ക് റസൂൽ ചെല്ലുന്നത് എന്നത് നാം ഹിജ്റയുടെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ, ഹിജ്റ സംഭവം ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് വിശദീകരിച്ചിട്ട്. അങ്ങനെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ കടന്നപ്പോൾ ആയിഷ അവിടെ ഇരിക്കുന്നുണ്ട്. നബി പറഞ്ഞു അബൂബക്കറിനോട്, അവിടെയുള്ളവരോടൊക്കെ അകത്ത് പോകാൻ പറയൂന്ന്. അബൂബക്കർ പറഞ്ഞു, അവിടെയുള്ളവരാരും തന്നെ ഇല്ല, പരിചയമില്ലാത്ത അല്ലെങ്കിൽ അന്യരാരും തന്നെ ഇല്ല റസൂലേ, നിങ്ങളുടെ അഹ്ലാണ് അവിടെ ഇരിക്കുന്നത്, അഥവാ നബിയുടെ ഭാര്യയാണ്. ആ സമയത്ത് നബി വീട്ടിൽ കൂടിയിട്ടില്ലെങ്കിലും നിക്കാഹ് കഴിഞ്ഞിരിക്കുകയാണ്, ഇരിക്കുന്നത് ആയിഷയാണ്, ഭാര്യയാണ് റസൂലിന്റെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോഴും അവരവിടെ ഇരുന്നോട്ടെ എന്ന് പറയും പോലെ ഇരിക്കുന്നു എന്നത് നബിക്ക് മനസ്സിലായപ്പോഴും നബി സംസാരിക്കാൻ ആരംഭിച്ചു. അബൂബക്കറെ നിങ്ങൾ തയ്യാറെടുക്കൂ, ഒരുങ്ങൂ, നിങ്ങൾ വാഹനം തയ്യാർ ചെയ്യൂ, അള്ളാഹുവിന്റെ ഓർഡർ വന്നിരിക്കുകയാണ് ഹിജ്റയ്ക്ക് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് സന്തോഷ വാർത്ത നൽകുന്നു. അവിടെ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് രാത്രിയിൽ അതാ ശത്രുക്കളുടെ മുമ്പിൽ മണ്ണെറിഞ്ഞുകൊണ്ട് ഓടിയതായ രംഗം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിരിപ്പിൽ കിടത്തിയിട്ട് ശത്രുക്കൾ വീട് വളഞ്ഞതായ സന്ദർഭത്തിൽ ഷഹാദത്തുൽ വുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുഖത്തേക്കും മണ്ണെറിഞ്ഞുകൊണ്ട് അവരുടെ മൂക്കിന്റെ താഴ്വരയിൽ കൂടി അത്ഭുതകരമായ വിധം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. നേരിട്ട് വരുന്നത് എവിടേക്കാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും കൂട്ടി അവർ തയ്യാർ ചെയ്തതായ ഒട്ടകത്തെയും കൂട്ടിയിട്ട് അതാ അവിടെ നിന്ന് രണ്ടുപേരും പോവുകയാണ് എവിടേക്ക്? ഗാറസൂറിലേക്ക്. അവിടെ നിന്ന് ഗാറസൂറിൽ ചെല്ലുന്നു. അവിടെ അതിന്റെ ഇടയിൽ സംഭവിക്കുന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഹിജ്റ സംഭവത്തിൽ നാം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ സംഭവത്തിലേക്ക് ആ കേൾക്കാത്തവരുണ്ടെങ്കിൽ കേസറ്റിലേക്ക് മടങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറ ഗുഹയുടെ അടുക്കിലേക്ക്, അതായത് സൗർ ഗുഹയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. സൗർ ഗുഹ മൂന്നാം കുന്നിന്റെ മുകളിലാണ് ഉള്ളത് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. മൂന്നാം കുന്നിലേക്ക് കയറിയിട്ട് ഏകദേശം 2.5 മണിക്കൂർ വേണം കയറണമെങ്കിൽ എന്ന് നാം പഠിച്ചിരിക്കുകയാണ്. ആ 2.5 മണിക്കൂറിന് ശേഷം കയറിയിട്ടെത്തുന്നതായ ആ കുന്നിന്റെ മുകളിലുള്ളതായ ഗുഹയുടെ അടുക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതുപോലെ ആദ്യം പ്രവേശിച്ചു, ചുറ്റുപാടുണ്ടാക്കി കൊടുത്തു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖും റസൂലും അവിടെ രണ്ടുപേരും അവിടെ വിശ്രമിക്കുകയാണ്. 3 രാത്രിയാണ് നബിയും അബൂബക്കർ സിദ്ദീഖും ആ ഗുഹയുടെ അടുക്കൽ കഴിച്ചു കൂട്ടിയത് എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അതെ, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖോട് കൂടി ഉണ്ടായിരുന്നതായ ആ രംഗത്തെക്കുറിച്ച് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതായ സംഭവം നിങ്ങൾ കേൾക്കുക. കുന്തു മഅ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഗാർ, ഞാൻ ആ മാളത്തിന്റെ അകത്ത് ഗാർ സൂറിന്റെ അകത്ത് നബിയോട് കൂടി ഇരിക്കുകയാണ്. റഫഅത്തു റസി, ഞാൻ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തലപൊക്കി നോക്കുമ്പോൾ ഫഇദാ അന ബി അഖ്ദാമിൽ ഖൗം, മാളത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് ശത്രുക്കളുടെ കാലുകൾ ഞാൻ കാണുകയാണ്. ശത്രുക്കൾ അള്ളാഹുവിന്റെ റസൂലിനെ പിടിയിൽ കിട്ടാത്തത് കൊണ്ട് 100 ഒട്ടകം ആർക്കെങ്കിലും മുഹമ്മദിന്റെ തല മുഹമ്മദിനെ ജീവനോടുകൂടിയോ മരണപ്പെട്ട ശേഷമോ എങ്ങനെയാണെങ്കിലും കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം സമ്മാനം പ്രഖ്യാപിച്ചപ്പോൾ അവിടെ പരക്കം പാച്ചലായതായ സംഭവം നമുക്കറിയാം. അങ്ങനെ ശത്രുക്കൾ എല്ലാ ഭാഗത്തും നബിയെ പിടികൂടാൻ വേണ്ടി പരിശ്രമിക്കുന്ന പരിശ്രമത്തിന്റെ കൂട്ടത്തിൽ അവരിവിടെ ഗാറ് സൗറിലേക്കും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഗാറ് സൗറിന്റെ താഴ്വരയിൽ ഇരുന്നുകൊണ്ട് ശത്രുക്കൾ അവരുടെ കാലിനെ കാണുന്ന കാഴ്ചയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു. ഫൈദാ അന ബി അഖ്ദാമിൽ ഖൗം, ഞാൻ ഖൗമിന്റെ അക്കക്കാഫിറുകളുടെ കാലുകൾ കാണുകയാണ്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ നബിയല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ലൗ അന്ന ബഅദഹും, അവരിൽ നിന്നിട്ട് പലവരും വല്ലവരും അവരിൽ നിന്നിട്ട് വല്ലവരും തതഅബ റസഹു ബസറഹു ലറാന, അവന്റെ കണ്ണും താഴ്ത്തി നോക്കിയാൽ നമ്മെ കണ്ടിരുന്നേനെ, കണ്ണ് താഴ്ത്തി താഴോട്ട് നോക്കിയാൽ നമ്മെ കാണും. അത്ര അടുത്ത് അവരെത്തിക്കഴിഞ്ഞു, അത്രയും നമ്മളോട് അവരടുത്തു കഴിഞ്ഞു റസൂലേ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. പിന്നെ റിപ്പോർട്ടിൽ കാണുന്നു, അവർ കണ്ണ് താഴ്ത്തിയാൽ നമ്മെ അവർ വധിച്ചിരുന്നേനെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തുടരുകയാണ്, അഥവാ അവർ വധിക്കുകയാണെങ്കിൽ ഞാനൊരു സാധാരണ മനുഷ്യനാണ് റസൂലേ, ഞാൻ മരണപ്പെട്ടു പോകുന്നതിൽ യാതൊരു അപകടവും ലോകത്തിന് വരാനില്ല. ഹലകത്തിൽ ഉമ്മ, തങ്ങളാണ് വധിക്കപ്പെടുന്നതെങ്കിൽ സമുദായം മുഴുവനും നശിച്ചു പോകുന്നതാണ് റസൂലേ എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുക്കളുടെ കാല് നോക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടിയാണ്, മാ ളന്നുക ബിസ്നൈ വല്ലാഹു സാലിതുഹുമാ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് അബൂബക്രെ, രണ്ടാളെ കുറിച്ച്? എങ്ങനെയുള്ള രണ്ടാളാണ്? അവരുടെ മൂന്നാമത്തെ വ്യക്തി അള്ളാഹുവാണ്. അഥവാ നാം രണ്ടുപേര് മാത്രമല്ല അബൂബക്രെ ഇവിടെ ഇരിക്കുന്നുള്ളത്, മൂന്നാമത്തെ ഒരാൾ കൂടി നമ്മുടെ കൂടെയുണ്ട് എന്നത് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരുടെ കാലി വരട്ടെ, അവരുടെ തല വരട്ടെ, അവരുടെ വാള് വരട്ടെ, അവർ തന്നെ വരട്ടെ, പ്രശ്നമേ ഇല്ല, നമ്മുടെ കൂടെ അള്ളാഹുണ്ട്. ഈ സംഭവത്തിലേക്ക് സൂചന നൽകിയും കൊണ്ട് റബ്ബുൽ ഇസ്സത്ത് തന്നെ ഖുർആനിലൂടെ അബൂബക്കർ സിദ്ദീഖിനെ ആയത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആയത്തിറക്കുകയാണ്. ഇല്ലാ തൻസുറൂഹു, മക്ക കാഫിരീങ്ങളോട് അല്ലാഹു പറയുന്നു, അല്ലയോ കാഫിരീങ്ങളെ, അല്ലയോ മുഹമ്മദ് നബിയുടെ സമുദായമേ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ കുടുംബക്കാരെ, ഖുറൈശികളെ, ഹാഷിം ഗോത്രക്കാരെ, അല്ലയോ മക്കാരെ, ഇല്ലാ തൻസുറൂഹു, മുഹമ്മദിനെ നാട് കടത്തപ്പെട്ടപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാ, അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചിരിക്കുകയാണ്. എപ്പോൾ? ഇദ് അഖ്റജഹുല്ലദീന കഫറു, കാഫിരീങ്ങൾ അദ്ദേഹത്തെ നാട് കടത്തിയപ്പോൾ, താനിയതനൈനി ഇദ്ഹുമാ ഫിൽ ഗാറ, അവർ രണ്ടുപേര് ആറിരുന്നതായ വേളയിൽ, ആറിൽ അഥവാ മാളത്തിൽ ഇരുന്നതായ വേളയിൽ, ഇത് ഹുമാഫിൽ ഗാറ, രണ്ടുപേരും മാളത്തിലിരിക്കുകയാണ്. ഇത് സാഹിബിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂട്ടുകാരനോട് പറഞ്ഞ വേളയിൽ, മുസ്ലിം ലോകമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ, ഖുർആൻ പാരായണം ചെയ്യുന്നവരെ, നിങ്ങൾ സ്മരിക്കേണ്ടതുണ്ട് ഈ സംഭവം. ആ സ്മരിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇത് എന്ന് വേളിട്ടുകൊണ്ട് പറയുന്നത്. ഇത് സാഹിബിഹി, കൂട്ടുകാരനോട് പറഞ്ഞതായ വേളയിൽ നിങ്ങൾ വേളയെ നിങ്ങൾ സ്മരിക്കുക. എന്താണ് പറഞ്ഞത്? ലാ തഹസൻ, നിങ്ങൾ ദുഃഖിക്കണ്ട അബൂബക്കറെ, ഇന്നല്ലാഹു മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, അല്ലാഹു എന്റെ കൂടെയുമുണ്ട്, നിങ്ങളുടെ കൂടെയുമുണ്ട്. എന്റെ കൂടെ എന്ന് മാത്രമല്ല പറഞ്ഞത്, നിങ്ങളുടെ കൂടെയുമുണ്ട് എന്ന്. ഈ സംഭവം നാം ഡസൺ കണക്കിൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് വിഷയത്തിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടിയും പുതുമുഖങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഞാൻ വീണ്ടും മടക്കി പറഞ്ഞു കളയാം. നിങ്ങൾക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാം അവരുടെ സമുദായമാകുന്ന ബനി ഇസ്രായേലുകളും കൂടി ഫിറഔനിന്റെ പട്ടാളത്തിനെ കണ്ടപ്പോൾ ഓടിയതായ രംഗത്തെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയുകയാണ്. ഫലമ്മാ തറാ അൽജമാനി, രണ്ട് വിഭാഗം ഏറ്റുമുട്ടുന്നതായ രംഗം വന്നപ്പോൾ, ഫിറഔനിന്റെ പട്ടാളവും ഫിറഔനും മൂസാ നബി അലൈഹിസ്സലാമും ബനി ഇസ്രായേലികളും, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായം പറയുകയാണ്, അല്ലയോ മൂസ, ഞങ്ങളുടെ ബാക്കിലുള്ളതാരാണ്? ഫിറഔനും അവന്റെ പട്ടാളവുമാണ്, വമ്പിച്ച സൈന്യമാണ്, വൻശക്തരായ സൈന്യമാണ്. ഞങ്ങളുടെ മുമ്പിലുള്ളതാണെങ്കിൽ സമുദ്രമാണ്, മുമ്പിൽ സമുദ്രം, ബാക്കിലുള്ളത് ഫിറഔനിന്റെ പട്ടാളം. അതുകൊണ്ട് ഇന്നാല മുദ്രക്കൂൻ, ഞങ്ങൾക്ക് മരണം ആസന്നമായി കഴിഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അപകടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, ഞങ്ങളിപ്പോൾ നാം അവശേഷപ്പെടുക തന്നെ ചെയ്യും, ഒന്നിരിക്കലോ കടൽ മുങ്ങിയിട്ട് അല്ലെങ്കിൽ ഫിറഔനിന്റെ വാളിൽ നിരയായിട്ട് എന്ന് അവര് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. ആൽ മൂസ മറുപടി നൽകുകയാണ്, ഖുർആനാണ് നിങ്ങൾ കേൾക്കുന്നത്, കല്ല, സംഭവിക്കാൻ പോകുന്ന സംഭവമേ അല്ല, കല്ല, അങ്ങനെ നശിക്കുക തന്നെയില്ല നാം ഒരു കാലത്തും. ഇന്നമയ റബ്ബീ സയഹദീൻ, എന്നെ ദൂതനായിട്ട് നിയോഗിച്ച, സൈനയിൽ വെച്ചിട്ട് എന്നോട് സംസാരിച്ച അല്ലാഹു ആയ റബ്ബുൽ ഇസ്സത്ത് എന്റെ കൂടെയുണ്ട് കൂട്ടരെ. അതുകൊണ്ട് ആ റബ്ബുൽ ഇസ്സത്ത് ആ ഫിറഔനിന്റെയും പട്ടാളത്തിന്റെയും അക്രമണത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എനിക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും എന്നായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല മൂസയുടെയും ഫിറഔനിന്റെയും പട്ടാളത്തിന്റെയും അപകടത്തിൽ നിന്നിട്ട്, സൈന്യത്തിൽ നിന്നിട്ട് രക്ഷ നൽകിയപ്പോൾ ആർക്ക് മാത്രമാണ് രക്ഷ നൽകിയത്? മൂസാ നബിക്ക് മാത്രമാണോ? അല്ല, പിന്നെയോ? രക്ഷ നൽകിയത് മൂസയ്ക്കും ബനി ഇസ്രായേലുകൾക്കും എല്ലാവർക്കും രക്ഷ നൽകിയിരിക്കുകയാണ്. പക്ഷേ ബനി ഇസ്രായേലികളെ കൂട്ടാതെയാണ് ഇവിടെ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, അല്ല, സംഭവിക്കാൻ പോകുന്നതല്ല, ഇന്നമയ റബ്ബീ സയഹദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എന്നെ എനിക്ക് തൻ മാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും. ഞങ്ങളുടെ കൂടെയെന്നോ നമ്മുടെ കൂടെയെന്നോ പറഞ്ഞില്ല. എന്തുകൊണ്ട്? ബനി ഇസ്രായേൽക്കാരുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് പറയാൻ മാത്രം അർഹതയുള്ളവരല്ല ഇസ്രായേലികൾ. അവരെ എത്ര തന്നെ നന്നാക്കിയാലും വാല് കോലിലിട്ട പോലെയാണ് അവരുടെ സ്വഭാവം. കോല് വലിക്കുമ്പോൾ വാല് വളയും. അങ്ങനെയാണ് ബനി ഇസ്രായേലികൾ. ഇസ്രായേലികളുടെ സ്വഭാവം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സമുദ്രത്തിൽ വെച്ചിട്ട് അത്ഭുതകരമാംവിധം അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബിയോട് വടിയോട് അടിക്കാൻ പറഞ്ഞതായ സംഭവം ഇതേ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. ഫൗഹൈനാ ഇലാ മൂസാ അനി ദ്രിബ് ബിഅസാകൽ ബഹ്റ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. അതെ, സമുദ്രത്തിലേക്ക് വടികൊണ്ട് അടിക്കാൻ പറയുകയും സമുദ്രം പിളരുകയും അവിടെ നിന്ന് ബനി ഇസ്രായേൽക്കാർ രക്ഷപ്രാപിക്കുകയും ചെയ്തു. ഫിറഔനും സമുദായവും അവിടെ മുങ്ങി നശിക്കുകയും ചെയ്തു എന്നതാണല്ലോ സംഭവം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ രക്ഷപ്രാപിച്ചതായ ജൂതന്മാരുണ്ടല്ലോ ഇസ്രായേലികൾ, അവിടുന്ന് കുറച്ചു മുമ്പോട്ടെത്തിയപ്പോൾ അവിടെ ഒരു വിഭാഗം ബിംബത്തിനെ പൂജിക്കുന്ന കണ്ടു. അപ്പോൾ മൂസയോട് പറയുകയാണ്, ഞങ്ങൾക്കും വേണം ഒരു ദൈവം, ഇവര് പൂജിക്കും പോലെ ഞങ്ങളും പൂജിക്കട്ടെ മൂസ. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾ മുമ്പാണ് അവിടെ ആ സമുദ്രത്തിൽ നിന്നിട്ട് റബ്ബുൽ ഇസ്സത്ത് അവർക്ക് രക്ഷ നൽകിയത്. ആ റബ്ബുൽ ഇസ്സത്തിനെ അവിടെ തോന്നിവാസം കാണുമ്പോൾ അവന് മറന്നുപോയി. അങ്ങനെയുള്ളതായ വാലുകോലിലിരുന്ന സ്വഭാവമാണ് ജൂതന്മാർക്കുള്ളതെന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വേടിൽ ബനീ ഇസ്രായേൽക്കാരെ കൂട്ടിയില്ല, മറിച്ച് എന്താ പറഞ്ഞത്, എന്റെ കൂടെ എന്റെ നാഥനുണ്ട്, ആ നാഥൻ എനിക്ക് തന്മാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖും ഗാറ ഹിറയിൽ ഇരിക്കുന്നതായ വേളയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ വേട് എന്താണ്, ഇദ്ഹുമാ ഫിൽ ഗാർ, അബൂബക്കറും മുഹമ്മദും മാളത്തിൽ ഇരിക്കുന്ന വേളയിൽ രണ്ടുപേര്. ഹുമാ എന്ന വേടിൽ ആരാ കടക്കുന്നത്? ലോകത്തിൽ ആർക്കെങ്കിലും അബൂബക്കർ അല്ലാതെ മറ്റൊരു വ്യക്തിക്ക് കടക്കാൻ സാധിക്കുമോ? ഉമറിന് വരെ കടക്കാൻ സാധിക്കുമോ? അലിയിന് വരെ കടക്കാൻ സാധിക്കുമോ? ഉസ്മാന് വരെ കടക്കാൻ സാധിക്കും? ഇല്ല, അവിടെ ഈ വീടിൽ ഉൾക്കൊള്ളുന്നത് രണ്ടു പേര് മാത്രമാണ്. ഒന്ന് നമ്മുടെ അനിശ്ചേദ്യ നേതാവായ കണ്ണുനുണ്ണിയായ നബിയുനാ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പിന്നെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളിൽ ആദ്യമായിട്ട് ലോകത്തിലുള്ള സർവ്വ നബിമാരുടെ ഉമ്മത്തുകളിൽ, നബിമാരെല്ലാം സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് സ്വർഗത്തിൽ കടക്കേണ്ടതായ വ്യക്തിയായ നമ്മുടെ കഥാപുരുഷനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് ഈ വീടിൽ ഉൾക്കൊള്ളുന്നത്. ഇദ്ഹുമാ ഫിൽ ഗാർ, ഇദ് യഖൂലു മുഹമ്മദ് പറഞ്ഞപ്പോൾ, സാഹിബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ, ലാ തഹസൻ, ദുഃഖിക്കരുത് അബൂബക്കറേ, ഇന്നല്ലാഹ മാനാ, എന്റെ കൂടെയും നിങ്ങളുടെ കൂടെയും ഉണ്ട് അല്ലാഹു. അതെ, ഇവിടെ രണ്ടുപേരെയും ഒരേ വീടിൽ ചേർക്കാൻ പറ്റുന്ന, ഒരേ ളമീറിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ആളാണ് അബൂബക്കർ. അതുകൊണ്ടാണ് ചേർത്തത്. ഇസ്രായേലികളെ ചേർക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അവിടെ മൂസയോടുകൂടി ഇസ്രായേലികളെ അള്ളാഹു സുബ്ഹാനഹു വതാല ചേർത്ത് പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് അബൂബക്കർ സിദ്ദീഖിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി, അള്ളാഹുവിന്റെ തിരുദൂതർക്ക് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല സമാധാനത്തെയും ശാന്തിയും ഇട്ടുകൊടുത്തു. വയ്യതഹു ബിജ്നൂദിൽ ലം തറൂഹാ, നിങ്ങൾ കാണാത്തതായ സൈന്യം മുഖേന അല്ലാഹു സുബ്ഹാനഹു വതാല റബ്ബുൽ ഇസ്സത്ത് എന്ത് ചെയ്തു, റസൂലിനും അബൂബക്കർ സിദ്ദീഖിനും ശക്തി ഉണ്ടാക്കി കൊടുത്ത്, ഈ ആ വീര്യം ഉണ്ടാക്കി കൊടുത്ത്. എന്നിട്ടോ വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ, കാഫിരീങ്ങളുടെ ആ മുദ്രാവാക്യത്തെ അല്ലാഹു സുബ്ഹാനഹു വതാല നിന്ദ്യതയുടെ മുദ്രാവാക്യമായി, നികൃഷ്ടതയുടെ മുദ്രാവാക്യമായി അതിനെ താഴ്ത്തി കളഞ്ഞു, അതിനെ പരാജയപ്പെടുത്തി കളഞ്ഞു. അല്ലാഹുവിന്റെ മുദ്രാവാക്യം മാത്രമാണ് പൊങ്ങി നിൽക്കുക, അല്ലാത്തതെല്ലാം തകരുക തന്നെ ചെയ്യുമെന്നത് ലോകത്തിന്റെ മുമ്പിൽ അവിടെ കാണിച്ചു കൊടുത്തു. മക്കാര്, സ്വന്തം നാട്ടുകാര്, സ്വന്തം കുടുംബക്കാര്, നല്ല തലമുതിർന്നവര്, എല്ലാ നിലക്കും കൊല്ലാനുള്ള കൽപ്പും കഴിവുമുള്ളവര് പ്ലാനിട്ട് പരിപാടിയിട്ട് ആസൂത്രിതമായിട്ട് വീട് വളഞ്ഞു, പിടുത്തത്തിൽ പെട്ടില്ല. എന്തുകൊണ്ട്? മുഹമ്മദ് നബിയേ, ജനങ്ങളുടെ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളിൽ നിന്നിട്ട് നിങ്ങളെ അള്ളാഹു രക്ഷിക്കുക തന്നെ ചെയ്യും, അള്ളാഹുന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാനുള്ള എന്തെല്ലാം സ്വർണാവസരങ്ങൾ ശത്രുക്കളുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും കൊല്ലാനുള്ള ചാൻസ് അള്ളാഹു ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നത് ഇവിടം വെച്ചിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അല്ലാഹു അസീസുൻ ഹക്കീം, അല്ലാഹു മാന്യനായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത്. അതെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരേ ളമീറിന്റെ അകത്ത് ഉൾക്കൊള്ളിച്ചതുപോലെ തന്നെ നമുക്കിപ്പോൾ ആ ഏത് മുസ്ലിം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് സലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരോട് സലാം പറയേണ്ടി വരുന്നു? അല്പം കഴിഞ്ഞിട്ട് ബഖിയിൽ പോയിട്ട് പറയാമെന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല, ബഖിയിൽ പോകേണ്ടതില്ല, പോകാനുള്ള സവർണ അവസരം അവിടെ ഇല്ല. മറിച്ച് അപ്പൻ തന്നെ റസൂലിനോട് സലാം പറഞ്ഞ ഉടനെ തന്നെ റസൂലിന്റെ സാഹിബായി, റസൂലിന്റെ തണലായി, റസൂലിന്റെ കൂടപ്പറപ്പായി, റസൂലിന്റെ കൂട്ടുകാരനായിട്ട് ഭൂമിയിൽ ജീവിച്ചിരുന്നതായ അതേ വ്യക്തിയോട് അസ്സലാമു അലൈക യാ അബൂബക്കർ എന്ന് ലോക മുസ്ലിങ്ങൾക്ക് സലാം പറയാനുള്ള ചാൻസ് ആണ് റബ്ബുൽ ഇസ്സത്ത് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഒരു ളമീർ ഉൾക്കൊള്ളിച്ചതായ അതേ റബ്ബുൽ ഇസ്സത്ത് ഒരേ അവരിലും അബൂബക്കർ സിദ്ദീഖിനെ ഉൾക്കൊള്ളിച്ചു എന്നതാണ് നമുക്ക് നമ്മുടെ ദൃഷ്ടാക്ഷിയിൽ കാണാൻ സാധിക്കുന്നതായ ഒരു പ്രത്യേകത. ഷുഹദ അത് അബൂബക്കർ സിദ്ദീഖിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ചതാണ്. ഉമർ ബിൻ ഖത്താബിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ചതായ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്പെഷ്യൽ കവിയാകുന്ന ഹസ്സാനുൽ ദാബിത്ത് പലരെ കുറിച്ചും പല പാട്ടും പാടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതായ കവിത അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സ്തുതികീർത്തനം പറഞ്ഞതുപോലെ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അദ്ദേഹം പറയാൻ വിട്ടിട്ടില്ല, മറന്നുപോയിട്ടുമില്ല. ഇദാ തദക്കർത ജഷജുവൻ മിൻ അഖീ ഫിഖത്തിൻ ഫദ്കുർ അഖാക അബൂബക്കറിൻ ബിമാ ഫഅല ഖൈറുൽ ബരിയത്തി അത്ഖഹ വഅദലഹ ഇല്ല നബിയ വഔഫഹ ബിമാ ഹമില والثانية التالية المحمود مشهده وأول الناس منهم صدق الرسل إذا عارف رأينا അള്ളാഹുവിന്റെ റസൂലിന്റെ സ്പെഷ്യൽ കവിയാകുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പാടുകയാണ്. ഇദാ തദക്കർത ശജുവൻ മിൻ അഖീ ഫിഖത്തിൻ ഫദ്കുർ അഖാക അബൂബക്കറിൻ ബിമാ ഫഅല. നീ ആരുടെ സ്തുതികീർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും ആ സ്തുതികീർത്തനം ചെയ്യുന്ന കൂട്ടത്തിൽ ആദ്യം സ്മരിക്കേണ്ടത് അതിനെല്ലാം കാരണക്കാരനായിട്ട് ആദ്യമായിട്ട് മുസ്ലിം ലോകത്തിൽ ഇസ്ലാമാകുന്ന ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു വെച്ചതായ അബൂബക്കർ സിദ്ദീഖിനെ നീ മറന്നു പോകരുത്, അദ്ദേഹത്തിന്റെ സ്തുതികീർത്തനത്തെ നീ മറന്നു പോകരുത് എന്ന് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതെ, അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് പറയാൻ മാത്രമുണ്ട്. അതിൽ ഏറ്റവും വലിയ ആദ്യമായിട്ട് പറയാനുള്ളത് എന്താണ്, ആർക്കെങ്കിലും അബൂബക്കർ സിദ്ദീഖിനേക്കാളും മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയോ ഈ മതത്തിൽ? ഇല്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമത പ്രബോധനം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് ആദ്യമായി ഉൾക്കൊണ്ടത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് എന്നതാണ്. خير البريه اتقاها وادلها الا النبي واوفى بما حملا മനുഷ്യന്മാരിൽ ഏറ്റവും ഉത്തമനാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു. നബിമാരെ കഴിച്ചാൽ മനുഷ്യന്മാരിൽ ഏറ്റവും ഉത്തമനും ഏറ്റവും നീതിമാനും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു ആണ്. വത്താനിയത്താലിയൽ മഹ്മൂദ മശദഹു വഅവ്വലൻ നാസി മിൻഹും സദ്ദഖർ റസൂല. അതേ നിങ്ങൾ കേട്ടതായ സംഭവത്തിൽ അഥവാ താനിയത്തിനൈനി ഇദ്ഹുമാ ബിൽ ഗാറ, രണ്ടാളിൽ ഒരാളായിരുന്നു ഗാറിൽ അദ്ദേഹം, അതുപോലെ തന്നെ ഇസ്ലാമിൽ ആദ്യത്തെ വ്യക്തിയുമായിരുന്നു അദ്ദേഹം. ഇതുപോലെ അബൂബക്കർ സിദ്ദീഖിന്റെ സ്തുതികീർത്തനം പറയാൻ വേറെ എന്താണ് വേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോലെ ഇരിക്കുന്നു. അതെ, ബുഖാരിയിൽ കാണുന്നു നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്രത്തിലേക്ക് ഒരവസരത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അവർ ധരിക്കുന്നതായ ഇസാറ് വലിച്ചു പിടിച്ചുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് സഹാബാക്കൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ മുട്ടുവരെ ഞങ്ങൾ കണ്ടുപോയിരുന്നു, അത്രയും പൊക്കി പിടിച്ചിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് പരിഭ്രാന്തനായിട്ട് ഓടി വരികയാണ്. റസൂൽ ഇത് കണ്ടപ്പോൾ തന്നെ എന്തോ അപകടം കാട്ടിയിരിക്കുകയാണ് അബൂബക്കർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. ഈ വരുന്ന വരവും മുഖഭാവവും കാഴ്ചയും കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കിയിട്ട് പറയുകയാണ്, ഫഖദ് ഖാമർ, ഇദ്ദേഹം എന്തെയോ എന്തോ വേണ്ടാത്ത കാട്ടിയിരിക്കുകയാണ് എന്ന്, എന്തെയോ എന്തോ അപകടം കാട്ടിയതുപോലെ ഇരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പരിഭ്രാന്തനായി വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹദ്റത്തിൽ വെച്ചിട്ട് സലാം പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലുള്ളാ സലാം പറഞ്ഞു. എന്നിട്ടോ അദ്ദേഹം പറയുകയാണ്, ഞാനും ഉമറും ആയിട്ട് ചെറിയ വക്കാണമുണ്ടായിരിക്കുകയാണ്. എന്നിട്ടോ ഉമറിനോട് പറഞ്ഞു, ഒന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ക്ഷമിക്കണമെന്ന്. അദ്ദേഹം അത് ചെയ്യാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് റസൂലെ, നിങ്ങൾ എനിക്ക് വേണ്ടി മാഫിന് അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് പറയുകയുണ്ടായി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവം സഹീഹ് ബുഖാരിയിലാണ്. യഗ്ഫിറു ലക്കല്ലാഹു യാ അബൂബക്കർ, യഗ്ഫിറു ലക്കല്ലാഹു യാ അബൂബക്കർ, യഗ്ഫിറു ലക്കല്ലാഹു യാ അബൂബക്കർ. അബൂബക്കറെ, നിങ്ങൾക്കല്ലാഹു പൊറുക്കട്ടെ, നിങ്ങൾക്കല്ലാഹു പൊറുക്കട്ടെ എന്ന് മൂന്ന് പ്രാവശ്യം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ കൈ കൈവച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അട്ടഹാസിച്ചുകൊണ്ട് അവരവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. എന്നിട്ടോ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ വാർത്ത കേട്ട് ഉമറുൽ ഖത്താബ് റസൂലിന്റെ ഹദ്റത്തിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനെ കണ്ടപ്പോൾ കോപത്തോടുകൂടി നോക്കുന്നു. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനെ വിഷമിപ്പിച്ചല്ലോ എന്ന ആ രൂപത്തിലാണ് നോട്ടം. നിങ്ങൾ എന്താണ് എന്ത് വക്കാണമാണ് അബൂബക്കറുമായി ഉണ്ടാക്കിയത് എന്ന് റസൂല് പറയുമ്പോൾ ഇരിക്കുന്നു. കോപ്പത്തോടുകൂടി നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം ആ സൈസ് നോട്ടം നോക്കിയാൽ ഉമറൊക്കെ പിന്നെന്താ ഉമറൊക്കെ എന്താ സംഭവിക്കുവാന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. അവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഷോക്കടിക്കുന്ന വിഭാഗമാണ്. ഉമറിന്റെയും മുഖഭാവം ഒക്കെ വ്യത്യാസപ്പെട്ട് ഉമർ ഞാൻ കുറ്റവാളിയാണ് എന്ന് റസൂല് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഉമറിന്റെ മുഖം കണ്ടപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അർവത്തിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാഹു അല്ലാഹു റസൂലിനോട് പറയുകയാണ്, അന കുന്തു അളം ഞാനാണ് കുറ്റവാളി ഉമർ അല്ല റസൂലേ, ഞാനാണ് കുറ്റവാളി ഉമർ അല്ല റസൂലേ, ഞാനാണ് കുറ്റവാളി ഉമർ അല്ല റസൂലേ, അതുകൊണ്ട് നിങ്ങൾ ഉമറിനോട് കോപ്പിക്കരുത് റസൂലേ എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുട്ടുകുത്തിയും കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് സഹാബാക്കൾ കേൾക്കാൻ വേണ്ടിയും ഉമറിന്റെ മുമ്പിൽ വെച്ചിട്ട് ഉമർ കേൾക്കാൻ വേണ്ടിയും, ഇന്നല്ലാഹ ബഅഥനി ഇലൈക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളിലേക്ക് എന്നെ നബിയായിട്ട് നിയോഗിച്ചപ്പോൾ ഫഖുൽതു നിങ്ങൾ പറഞ്ഞു കദബ്ത നീ കള്ളനാണെന്ന് പറഞ്ഞു. അതെ, മക്കക്കാരെല്ലാവരും പറഞ്ഞത് എന്താണ്? റസൂല് കള്ളനാണെന്നല്ലേ. അപ്പോളോ വഖാല അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർ പറയുകയുണ്ടായി കദബ്ത നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന്, അതുകൊണ്ട് ഇദ്ദേഹമാണ് മക്കാർ മുഴുവനും നീ കള്ളനാണോ ആണോ എന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞത് സത്യമാണെന്ന് അബൂബക്കർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞതായ വ്യക്തി നിങ്ങളുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, നിങ്ങളെല്ലാവരും എന്നെ കൈവിട്ട് കളഞ്ഞപ്പോൾ അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും അദ്ദേഹം എന്നെ സഹകരിച്ചു, എന്നെ സഹായിച്ചു, എന്റെ പിന്നിൽ എന്റെ തണലായും കൊണ്ട് അണിനിരക്കുകയും ചെയ്തു. അതുകൊണ്ട് ഫഹൽ അന്തും തരികൂലി സാഹിബി എന്റെ ചങ്ങാതി അബൂബക്കറിനെ നിങ്ങൾ വിട്ടേക്കുക, അദ്ദേഹത്തിന് നിങ്ങൾ ഇടങ്ങേറാക്കരുത്, അദ്ദേഹത്തിന് നിങ്ങൾ വിട്ട് ഇത് ബുദ്ധിമുട്ടിപ്പിക്കരുത്, അദ്ദേഹത്തിന് നിങ്ങൾ വെറുപ്പിക്കരുത് എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ചിട്ട് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആലാനു ഇവിടെ കുറ്റവാളിയായത് കൊണ്ടല്ലായിരുന്നു ഉമറുൽ ഖത്താബിന്റെ വീക്ഷണത്തിൽ അബൂബക്കർ കുറ്റം ചെയ്തിട്ടേയില്ല, പിന്നെന്തിനാണ് മാഫി ചോദിക്കുന്നത് എന്നതായിരുന്നു ഉമർ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ മാഫി ചെയ്തു എന്ന് ഉമർ പറയാത്തത്. പക്ഷെ അബൂബക്കർ തെറ്റിദ്ധരിച്ചു പോയത് എനിക്ക് ഉമർ മാഫി ചെയ്തില്ലേ എന്ന ദുഃഖം കൊണ്ടാണ് പെട്ടെന്ന് അബൂബക്കർ റസൂലുള്ളാഹി ഹദ്റത്തിലേക്ക് ഓടിയത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി, ഉമർ അബൂബക്കറിനെ ആക്ഷേപിച്ചു കളഞ്ഞു, അബൂബക്കറിനെ വെറുപ്പിച്ചു കളഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മനസ്സിലാക്കിയപ്പോഴാണ് പറഞ്ഞത് ഫഹൽ അൻതും താരികൂലി സാഹിബി എന്റെ ചങ്ങാതിയെ നിങ്ങൾ വിട്ടേക്കൂ, അദ്ദേഹത്തിനെ നിങ്ങൾ ഇടങ്ങേറാക്കരുത്, കാരണം നിങ്ങളെല്ലാവരും ഒരു അണിയിലും ഞാനൊരടിയിലും നിന്ന വേളയിൽ അബൂബക്കർ മാത്രമേ എന്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നു. ഹദീസ് തുടരുന്നു, ഈ സംഭവത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖിനെ വെറുപ്പിക്കുന്ന ഒരു കാര്യവും സഹാബാക്കളിൽ നിന്നിട്ട് ആരും തന്നെ ചെയ്തിട്ടേ ഇല്ല. കേൾക്കണം, അങ്ങനെയായിരുന്നു അബൂബക്കർ സിദ്ദീഖുമായുള്ള സമീപനം സഹാബാക്കളിൽ നിന്നിട്ടുണ്ടായിരുന്നത്. റവാഹുൽ ബുഖാരി. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരാണ് നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ള ആൾക്കാര് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ സ്ത്രീകളിൽ നിന്നിട്ട് ആയിഷയാണ് എന്ന് മറുപടി നൽകി. സ്ത്രീകളിൽ നിന്നിട്ട് ആയിഷയാണ് എന്ന് മറുപടി നൽകി. അതെ, സ്ത്രീകളിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും സ്നേഹിച്ചിരുന്നതായ ഭാര്യ ആയിഷയായിരുന്നു. അത് ആയിഷയുടെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ഖദീജയുടെ മരണത്തിന് ശേഷമായതുകൊണ്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സ്റ്റാൻഡേർഡിനെ ഇത് ബാധിക്കുന്നതും അല്ല എന്നതുകൂടി അടിവരയിട്ടിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ട്? ഖദീജ റളിയല്ലാഹു തആല അൻഹ ലോക മുസ്ലിം നേതാക്കൾ നാല് പേരാണെന്ന് റസൂൽ സന്തോഷവാർത്ത നൽകിയ നാലാളിൽ ഒരാളാണ് എന്നത് നമുക്കറിയാം. നമ്മുടെ ക്ലാസ് മെമ്പർമാരെ കുറിച്ച് അത് പരിചയപ്പെടുത്തേണ്ടതോ പറഞ്ഞറിയിക്കേണ്ടതോ ആവശ്യം ഇല്ലാത്ത ഒന്നാണ്. എത്രത്തോളം ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായതിന് ശേഷം ആയിഷ തന്നെ പറയുകയാണ്, എനിക്ക് വല്ല റസൂലിന്റെ ഭാര്യമാരിൽ നിന്നിട്ട് വല്ലവരോടും റസൂലിന് കൂടുതൽ സ്നേഹമുണ്ട് എന്ന് തോന്നിയിട്ട് ഒരു പ്രത്യേക എന്തായാലും പറയാ ഗീറ എന്നാണ് അറിവിൽ പറയുക. അസൂയ എന്നങ്ങട്ട് പറഞ്ഞുകൂടാ, അസൂയക്ക് കുറച്ച് വലിയ അർത്ഥമുണ്ട് എന്ന് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. വല്ലവരോട് അസൂയ ഉണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീജയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് ഹൃദയത്തിൽ ഒരു അസൂയ പോലെ തോന്നിയിരുന്നു. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുമ്പിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ ഹദീജയുടെ മുമ്പിൽ ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ മടക്കി മടക്കി പറയാറുണ്ട് ഹദീജയെ. എത്രത്തോളം ചിലപ്പോഴൊക്കെ ആടവെക്കാറുണ്ട്, ആടവെച്ചിട്ട് അതിനെ കഷ്ണം കഷ്ണമായിട്ട് ഓഹരി വെച്ചിട്ട് പിന്നെ ഹദീജ റളിയല്ലാഹു തആല അൻഹായുടെ ജീവിത കാലഘട്ടത്തിൽ സ്നേഹിച്ചിരുന്നതായ സ്ത്രീകൾക്ക് കൊടുത്തയക്കാറുണ്ട്. ഹദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരിമാര്, ചങ്ങാതിച്ചിമാര് അപ്പോൾ ഹദീജയോടുള്ളതായ സ്നേഹം സ്ഥാപിക്കാൻ വേണ്ടി ഹദീജ റളിയല്ലാഹു തആല അൻഹ മരിച്ചതിന്റെ ശേഷം വരേക്കും റസൂല് പലപ്പോഴും അല്ലെങ്കിൽ വല്ലപ്പോഴും ആടറക്കുകയാണെങ്കിൽ ആ അർത്ഥ മാംസത്തിനെ കഷ്ണിച്ചിട്ട് ഓഹരിയാക്കിയിട്ട് ഓഹരി വെക്കുന്ന കൂട്ടത്തിൽ ഖദീജയുടെ ചങ്ങാതിച്ചിമാരെ ഉൾക്കൊള്ളിക്കാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഇത് ഇതേ ഹദീസിലുള്ളതായതുകൊണ്ടാണ് ഈ വിശദീകരണം ഞാൻ നൽകുന്നത്. ഏത് എനിക്ക് അസൂയ വല്ലപ്പോഴും വരുന്നുണ്ടെങ്കിൽ അത് ഖദീജയോടാണ് ഉണ്ടായിപ്പോയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ അസൂയ വന്നു പോകുന്ന പോയത് തെറ്റാണെന്നുള്ള തെറ്റ് റസൂല് തിരുത്തിയതിനു ശേഷം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഭാഗത്തിൽ തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഇത് കുറ്റബോധമോ ഇത് കുറ്റം ചെയ്തവരാണ് എന്ന ആക്ഷേപാർഹമായ ചിന്തയോ നമ്മളിൽ ഉടലെടുത്തു പോകരുത്. ഈ സംഭവം പറയുമ്പോൾ മറ്റൊന്നുകൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഈ ഹദീസിനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് നാം വിശേഷിപ്പിക്കാറുള്ള ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ശത്രുക്കൾ വളച്ചൊടിച്ചിട അർത്ഥം വെക്കാറുണ്ട്. ആ അർത്ഥം വെക്കുന്ന അങ്ങനെയുള്ള വളച്ചൊടിച്ച അർത്ഥം വെക്കുന്നതായ ഭാഗങ്ങൾ ഉള്ളതായ കേസറ്റുകളൊക്കെ ഖേദകരമെന്ന് പറയട്ടെ. തൗഹീദിന്റെ നാടാകുന്ന, തൗഹീദ് സ്ഥാപിക്കപ്പെട്ട നാടാകുന്ന, അനാചാരങ്ങൾ വലിച്ചെറിയപ്പെട്ട നാടാകുന്ന, അനാചാരങ്ങൾക്ക് കൊടുക്കപ്പെട്ട നാടാകുന്ന മദീനയിൽ വരേക്കും അങ്ങനെയുള്ള തോന്നിവാസികളുടെ ചറ്റക്കേസറ്റുകൾ ഇവിടെ വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹദീസിന്റെ അർത്ഥം, അതിന്റെ യഥാർത്ഥ രൂപം നാം ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഹദീജ റളിയല്ലാഹു തആല അൻഹയുടെ ജന്മദിനാഘോഷം കൊണ്ടാടിയതാണ് ഇവിടെ മാംസത്തെ വിതരണം ചെയ്തു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അവർ കൂട്ടിച്ചേർക്കുകയും അതിനും പുറമെ അവരുടെ ഇഷ്ടത്തിൽ ഹദീസിൽ ഇല്ലാത്തതായ ഒരു ഭാഗം അവർ വളച്ചൊടിക്കുന്ന കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തതായിട്ട് നമുക്ക് കേൾക്കാം. അതെന്താണ്? റസൂലെ, ഹദീജ മരിച്ച ദിവസം വരുമ്പോഴെല്ലാം ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, എവിടുന്നതോടെ അത് നിനക്ക് കിട്ടി? അത് നിന്റെ പോക്കറ്റിൽ നിന്നിട്ടാണ്. അത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ല, അത് ബുഖാരിയിലില്ല, അത് മുസ്ലിമിലില്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തു എന്ന ഒരു സഹീഹ ഹദീസ് സ്ഥിരീകരിക്കാൻ ആർക്കും തന്നെ ലോകത്തിൽ സാധിക്കുന്നതേ അല്ല. അങ്ങനെ പറയുന്നത് എന്തിന് വേണ്ടിയാണ്? ചെരുപ്പിനൊത്തിട്ട് കാലമുറിക്കാൻ വേണ്ടിയാണ്. ചെരുപ്പിനൊത്തിട്ട് കാലമുറിക്കുന്ന പദ്ധതി നാട്ടിലുള്ളതായ അനാചാരം സ്ഥാപിക്കണമെങ്കിൽ റസൂല് ർത്താൽ എന്നാണ് ആയിഷ പറയുന്നത്. റുബമ പലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്നാണ് റുബമ എന്ന വാക്കിന്റെ അർത്ഥം. എപ്പോഴെങ്കിലും റസൂല് ആടറുത്താൽ ആ ആടറുത്തിട്ട് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള അറവാണെങ്കിൽ ആ സമയത്തിൽ വിതരണം ചെയ്യുമ്പോൾ റസൂല് മറക്കാറില്ല. ആരെ? ഖദീജയുടെ ചങ്ങാതിച്ചിമാരെ മറക്കാറില്ല. അവർക്കും വിതരണം ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ നീയും ചെയ്തോ, നീ 10 എണ്ണം അർത്തോ എന്നിട്ട് വിതരണം ചെയ്തോ, നിന്റെ ഉപ്പ മരിച്ചാൽ നിന്റെ ഉപ്പാന്റെ ചങ്ങാതിമാർക്ക് കൊടുത്തയച്ചോ, ആരോട് അങ്ങനെ ആക്കണ്ടെന്ന് പറഞ്ഞത്? പറഞ്ഞിട്ടില്ല. അതിന് തെളിവ് അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നിട്ട് തെളിവെടുക്കാനുള്ളത് എന്താണ്? നമ്മുടെ വാപ്പയോ ഉമ്മയോ നാം സ്നേഹിക്കുന്നവരോ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ധർമ്മം ചെയ്യാം, അറുത്തിട്ട് ധർമ്മം ചെയ്യാം, അറക്കാതെ ധർമ്മം ചെയ്യാം. അതൊക്കെ അനുവദനീയമാണ്, അനുവദനീയമല്ല എന്ന് ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഉടമകൾ പറയാറില്ല. രണ്ടാമതായിട്ട് ഇതിൽ നിന്നിട്ട് പഠിക്കാനുള്ള പാഠം, നമുക്ക് നമ്മുടെ സ്നേഹമുള്ളതായ വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തികളുടെ ജീവിത കാലഘട്ടത്തിൽ സ്നേഹിച്ചിരുന്നവരെയും നാം സ്നേഹിക്കേണ്ടതാണ്. നമ്മുടെ വാപ്പാന്റെ സ്നേഹിതന്മാരെ നാം സ്നേഹിക്കേണ്ടതാണ്. നമ്മുടെ ഉമ്മയുടെ ഉമ്മ സ്നേഹിച്ചിരുന്നതായ സ്ത്രീകളെ നാം സ്നേഹിക്കേണ്ടതാണ് എന്ന പാഠമാണ് ഇതിൽ നിന്നിട്ട് പഠിക്കാനുള്ളത്. എന്നല്ലാതെ ജന്മദിനാഘോഷം കൊണ്ടാടാനുള്ളതായ തെളിവ് ഈ ഹദീസിലില്ല എന്നത് ചോറു തിന്ന ബുദ്ധിയുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ല. പക്ഷേ ഇത് അങ്ങനെ അർത്ഥം കൊടുക്കാനും എപ്പോൾ അർത്ഥം കൊടുക്കുവാനും ജന്മദിനാഘോഷം അർത്ഥം കൊടുക്കലിലൂടെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാലേ എന്നും തിന്നുകൊണ്ടേ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പള്ള കൊണ്ട് ചിന്തിക്കുന്ന കൂട്ടറാണത് പറഞ്ഞടക്കുക. നാം പള്ള കൊണ്ടല്ല ചിന്തിക്കുക, നാം ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുക. അതുകൊണ്ട് ഹദീസിനെ നമ്മുടെ ഇഷ്ടാനുസരണം ചെറുപ്പനത്തിന് കാലമുറിക്കും പോലെ വളച്ചൊടിക്കാനുള്ളതായ അധികാരമോ അവകാശമോ നമുക്കില്ല, സാധിക്കുന്നതല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മെ സംബന്ധിച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉടമകളെന്ന് അതിലുള്ള അഡ്രസ്സ് നമുക്ക് വെക്കാനും പറ്റുകയില്ല. അങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട് നമ്മെയും സമുദായത്തിനെയും അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഹദീജ ആയിഷ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീജയെ ഇങ്ങനെ സ്നേഹിക്കാറുള്ളത് കൊണ്ട് ഞാൻ അവസരത്തിൽ പറഞ്ഞുപോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയും ഇത് കഫർ ആമനത്തി ഇത് കഫറന്നാത്ത ജനങ്ങളെല്ലാം കാഫിരികളായപ്പോൾ എന്നെ കൊണ്ട് വിശ്വസിച്ചവര് അത് ഹദീജയായിരുന്നു. എന്നെ ജനങ്ങൾ കളവാക്കിയപ്പോൾ അവരെന്നെ കൊണ്ട് ഞാൻ പറയുന്നത് സത്യമാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇത് ഹറമനിയന്നാത്ത ജനങ്ങൾ എല്ലാവരും അവരുടെ സമ്പത്ത് കൊണ്ട് എന്നെ സഹായിക്കാതിരുന്നപ്പോൾ ഹദീജയായിരുന്നു അവരുടെ സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ചത്. ആരുടെ മക്കളും ആരിൽ നിന്നിട്ടും എനിക്ക് മക്കളെ കിട്ടിയിട്ടില്ല. കിട്ടുന്നതിന് മുമ്പും ഏത് ഭാര്യമാരിലൂടെയും എനിക്ക് മക്കളെ കിട്ടുന്നതിന് മുമ്പും യഥാർത്ഥത്തിൽ സുസ്വാസങ്ങൾക്ക് ഹദീജ അല്ലാത്ത വേറെ ഭാര്യമാരിൽ നിന്നിട്ട് മക്കൾ ഉണ്ടായിട്ടില്ല. വെറും ഒരു അടിമസ്ത്രീയിൽ നിന്നിട്ട് മാത്രമാണ് ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായത്. മറ്റുള്ളവരെല്ലാം ആരിൽ നിന്നിട്ടാണ്? ഹദീജയിൽ നിന്നിട്ടാണ്. അതുകൊണ്ട് റസൂൽ പറയുന്നു, എന്റെ മക്കള് അല്ലാഹു സുബ്ഹാനഹു തആലക്കാണ് എനിക്ക് മക്കളെ നൽകിയിരുന്നത്, അത് ഹദീജയിലൂടെയായിരുന്നു. ഒരു സ്ത്രീ മക്കളെ ജനിച്ചുകൊണ്ട് കുട്ടികളെ ജനിച്ചുകൊണ്ട് വളർത്തിയിട്ട് നമുക്ക് നമ്മുടെ സന്താനമാക്കിയിട്ട് തരണമെങ്കിൽ ആ സ്ത്രീക്ക് ചെയ്യേണ്ടി വരുന്ന അധ്വാനങ്ങൾ, സമർപ്പിക്കേണ്ടി വരുന്നതായ തരണങ്ങൾ എത്രമാത്രമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീജയെ അവിടെ ബഹുമാനിച്ച് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹേ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹദീജയെ അവഗണിക്കലല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്, ഹദീസിന്റെ പരിപൂർണത. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരുകയാണ്. പിന്നെ ആരാണ് റസൂലെ? ചോദ്യം ആയിഷ കഴിഞ്ഞാൽ അപ്പോൾ റസൂൽ പറയുന്നു, മിനർ ദിജാനി പുരുഷന്മാരിൽ നിന്നിട്ട് അബൂഹ. അബൂഹ ആരുടെ വാപ്പ? ആയിഷയുടെ വാപ്പ. മിനർ ദിജാനി അബൂഹ, പിന്നെ ആരാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ ഈ കേൾക്കുന്നത് ബുഖാരിയുടെ ഹദീസാണ്. അപ്പോൾ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ആയിഷയാണ്, പുരുഷന്മാരുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ആള് അത് അബൂബക്കറാണ്, പിന്നെ ഉമറാണ്, പിന്നെ പലരെയും പറഞ്ഞു എന്നാണ് ചില ഹദീസുകളിൽ പിന്നെ എണ്ണി പറഞ്ഞപ്പോൾ തർത്തീബായി പറഞ്ഞത് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹുവിനെയാണെന്ന് മറ്റു ചില ഹദീസുകളിൽ കാണുന്നു. ഹദീസ് സഹീഹാണ്. അതുകൊണ്ടും ഉസ്മാനിനെയോ അലിനെയോ അവഗണിക്കൽ വരുന്നില്ല. കാരണം ഉസ്മാനും അലിയും ജീവിച്ചിട്ടുള്ളവരിൽ നിന്നിട്ട് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ അബൂബക്കർ കഴിഞ്ഞാല് പിന്നെ ഉമറാണ്, പിന്നെ ഉസ്മാന്, പിന്നെ ഉസ്മാനാണ്, പിന്നെ അലിയാണ്. പക്ഷേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായ സമയത്ത് പറഞ്ഞ വാക്കെന്തായിരുന്നു? അബൂ ഉബൈദത്തുൽ ജറാഹ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അബൂ ഉബൈദത്തിനെ ഞാൻ ഖലീഫയാക്കിയിരുന്നേനെ എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരുന്നു. പക്ഷേ അബൂ ഉബൈദ ജീവിച്ചിരിപ്പില്ല. ആർക്ക് ശേഷം? ഉമറിന് ശേഷമോ ഉമറിന് മുമ്പോ ജീവിച്ചിരിപ്പില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ഷാമിലേക്ക് പോയപ്പോൾ പ്ലേഗ് ഉണ്ടായ സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവിടെ വെച്ചിട്ട് ആ പ്ലേഗ് ഉണ്ടായ പ്ലേഗിൽ മരിച്ച ആളാണല്ലോ ആര്? അബൂ ഉബൈദത്തുൽ ജറാഹ്. സ്വർഗത്തിന്റെ ടിക്കറ്റ് വാങ്ങിയതായ പത്താളിൽ ഒരാളാണ് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ തന്നെ ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അതെന്താണ്? വാപ്പയെ കൊന്ന വ്യക്തി. ഇസ്ലാമിന് വേണ്ടി വാപ്പയെ കൊന്ന വ്യക്തി കേട്ടിട്ടില്ലേ? ആര്? അബൂ ഉബൈദത്തുൽ ജറാഹ്. എവിടെ വെച്ചിട്ട്? ബദറിൽ വെച്ചിട്ട്. ബദറിൽ വെച്ചിട്ട് മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു വാപ്പയുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു. അവസാനം വാപ്പയെ കൊല്ലാതിരിക്കുവാനും വേണ്ടി വന്നാൽ, അഥവാ വാപ്പ ജീവിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ മുസ്ലിമാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നൊക്കെ മനസ്സിലാക്കിയെങ്കിലും വാപ്പ മകനെ കൊല്ലുമെന്ന് കണ്ടപ്പോൾ അവിടെ നോക്കേണ്ടത് പിന്നെ സത്യവും അസത്യവുമാണ്. സത്യം നിലനിൽക്കട്ടെ, ഈമാൻ നിലനിൽക്കട്ടെ, കുഫ്ർ നശിക്കട്ടെ. അതുകൊണ്ട് എന്റെ തല പോകാൻ കുഫ്റിന്റെ ഉടമയാകുന്ന വാപ്പാക്ക് ഞാൻ സമ്മതിച്ചു കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. എന്നിട്ട് മഹാനായ ജറാഹ് റളിയല്ലാഹു തആല അൻഹു വാപ്പയുടെ തലയെടുത്തു എന്നതാണ് ഹദീസിൽ കാണുന്നത്. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരവസരത്തിൽ മകനോട് പറയുകയുണ്ടായി. മകൻ എന്ത് പറഞ്ഞു? വാപ്പ, ഞാൻ നിങ്ങൾ എന്നിട്ട് വിട്ടുവിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബദറിൽ പരിശ്രമിച്ചു. എന്നിട്ടോ നിങ്ങളുടെ മുമ്പിൽ വെച്ച നിങ്ങളെ മുമ്പിൽ കണ്ടാല് ചിലപ്പോൾ ഏറ്റുമുട്ടേണ്ടി വന്നു പോയാലോ എന്ന് പേടിച്ചിട്ടാണ്.
അപ്പോൾ വാപ്പ മറുപടി നൽകുകയാണ്, എടോ എടാ, നീ അഥവാ എന്റെ മുമ്പിൽ നീ കണ്ടിരുന്നെങ്കിൽ നിന്റെ തല ഞാൻ എടുത്തിരുന്നേനെ. ബദറില് നീ എന്റെ മുമ്പിലാണെങ്കിൽ നീ എന്നെ കണ്ടിട്ട് വിട്ടതാണല്ലോ, ഞാൻ നിന്നെ കാണുകയാണെങ്കിൽ വിടുകയില്ലായിരുന്നേനെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മകനോട് പറഞ്ഞതായ വാർത്ത സഹീഹായ ഹദീസിൽ കാണുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും അബൂ ഉബൈദത്ത് ജറാഹ് റളിയല്ലാഹു തആല അൻഹുവിനെയും അവരെ പോലോത്തതായ മഹാത്മാക്കളെയും ഇങ്ങനെയുള്ള ഡ്യൂട്ടി ചെയ്ത, ഇങ്ങനെയുള്ളതായ അധ്വാനം ചെയ്ത മഹാത്മാക്കളെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹു ഇറക്കിയതായ ആയത്താണ് നിങ്ങൾ ക്ലാസിന്റെ സ്റ്റാർട്ടിൽ കേട്ടത്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിരി യുവാദൂന മൻ ഹാദല്ലാഹ റസൂല വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിരി അല്ലാഹനെ കൊണ്ടും പരലോകത്തിലും വിശ്വസിച്ചതായ മഹാത്മാക്കളെ നിങ്ങൾ എത്തിക്കുന്നതല്ല. യുവാദൂന മൻ ഹാദ അള്ളാഹോടും അല്ലാഹ് റസൂലിനോടും മത്സരിക്കുന്ന വിഭാഗത്തിനോട് സ്നേഹിക്കുന്നവരായിട്ട് നിങ്ങൾ കാണുന്നതേ അല്ല. വലൗകാനൂ ആബാഅഹും അവരുടെ വാപ്പിയായിരുന്നാലും ശരി, വാബനാഹും അവരുടെ മക്കളായിരുന്നാലും ശരി, ഔ ഇഖ്വാനഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളായിരുന്നാലും ശരി, ജ്യേഷ്ഠാഞ്ചന്മാരായിരുന്നാലും ശരി, ഔ അശീറതഹും അവരുടെ കുടുംബത്തിൽപ്പെട്ട ആരായിരുന്നാലും ശരി, അവരോടവർ ബന്ധം പുലർത്തുകയോ സ്നേഹം സ്ഥാപിക്കുകയോ ചെയ്യുന്നതേ അല്ല. ണെങ്കിൽ ഷിർക്കിന്റെ ഉടമയാണെങ്കിൽ, തൗഹീദിനെതിരാണെങ്കിൽ, ബിദഅത്തിന്റെ ഉടമയാണെങ്കിൽ അവർ ഒരു ഭാഗത്ത്, നാം മറുവശത്തെ. വാപ്പയാണെങ്കിൽ ആയിക്കോട്ടെ, ഉമ്മയാണെങ്കിൽ ആയിക്കോട്ടെ, അവർക്ക് ദുനിയാവിൽ ചെയ്തു കൊടുക്കേണ്ടതായ നന്മകൾ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ചെയ്യണം എന്നത് മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ ഷിർക്ക്, തൗഹീദ് എന്നീ നിലയ്ക്ക് ഏറ്റുമുട്ടുന്ന വേളയിൽ അവിടെ അവർ നോക്കൽ ഷിർക്ക് നഷ്ടപ്പെടണം, ഷിർക്ക് പരാജയപ്പെടണം, തൗഹീദ് ഇവിടെ വിജയിക്കണം എന്ന സിദ്ധാന്തമായിരിക്കും അവരുടെ മുമ്പിലുണ്ടായിരിക്കുക. ആ ഇനത്തിൽപ്പെട്ട ാണ് ആര്? അബൂ ഉബൈദത്തുൽ ജറാഹ്. ആ ഇനത്തിൽപ്പെട്ട ആളാണ് ആര്? നമ്മുടെ കഥാപുരുഷനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് അല്ലാഹു പറയുന്ന അവരെ കുറിച്ച് ഉലായിക്ക, അങ്ങനെയുള്ള കൂട്ടൽ വാപ്പാനെ കൊല്ലാൻ തുനിഞ്ഞതായ, അല്ലെങ്കിൽ മക്കളെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞതായ വിഭാഗം, ഇസ്ലാമിന് വേണ്ടി, തൗഹീദിന് വേണ്ടി തുനിഞ്ഞതായ വിഭാഗം. കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാനെ എഴുതിയിരിക്കുകയാണ്. ഈമാൻ ഹൃദയത്തിൽ എഴുതിയവരാണ് അവർ. ഈമാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാനിനെ അവരുടെ ഹൃദയത്തിൽ എഴുതി കഴിഞ്ഞു. വൈജദഹും ബിറൂഹിൻ മിൻഹു, അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ആ പ്രത്യേക ആ ശക്തി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ സഹായിച്ചിട്ടുമുണ്ട് എന്ന് മാത്രമല്ല, യുദ്ഖിലുഹും ജന്നാതിൻ തജ്രീ തഹ്തഹാ മിൻ തഹ്തിഹാൽ അൻഹാറ്, നഹറുകൾ ഒഴുകുന്നതായ സ്വർഗ പൂങ്കാവിലാണ്, പൂന്തോപ്പിലാണ് അവരെ അല്ലാഹു പ്രവേശിപ്പിക്കുക. റളിയല്ലാഹു അൻഹും വറദു അൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ തൊട്ട് പ്രീതിപ്പെട്ടിരിക്കുകയാണ്. ഈ ഇനത്തിൽ ആര് പെടുന്നു? അബൂബക്കർ സിദ്ദീഖ് പെടുന്നു. ആര് പെടുന്നു? അബൂ ഉബൈദത്ത് ജറാഹ് പെടുന്നു. ആര് പെടുന്നു? അതുപോലെ ലോകത്തിൽ ആരെല്ലാം ഖിയാമത്ത് നാൾ വരേക്കും ഇസ്ലാമിനോട് ശത്രുത പ്രകടിപ്പിക്കുന്നതായ വിഭാഗമാരുണ്ടോ, അങ്ങനെയുള്ള വിഭാഗത്തിൽ വാപ്പ പെട്ടാലും ഉമ്മ പെട്ടാലും അല്ലെങ്കിൽ കുടുംബക്കാരാര് പെട്ടാലും അവരോട് ശത്രുത സ്ഥാപിക്കുന്ന, പ്രഖ്യാപിക്കുന്ന വിഭാഗമെല്ലാം ഈ ആയത്തിൽ പെടുന്നതാണ്. ആ ഇനത്തിൽ പെട്ടാളാണ് അബൂബക്കർ സിദ്ദീഖ്. അവരെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത് അല്ലാഹുന്റെ ഹിസ്ബാണ് ഇവർ എന്ന്. ആയിരത്തിൽ അല്ലാഹു നമ്മയും പെടുത്തുമാറാകട്ടെ. സത്യത്തിന് സത്യം പോലെ മനസ്സിലാക്കിയിട്ട്, സത്യത്തിന് പഠിക്കേണ്ടതുപോലെ പഠിച്ചിട്ട്, അതിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതായ മഹാത്മാക്കളിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. ഇതുവരെ കേട്ടതിന് ഒരു ഇബാദത്തായി നമ്മൾ നിന്നിട്ട് അല്ലാഹു സ്വീകരിക്കട്ടെ. അഞ്ചൊക്കെ നമസ്കാരത്തിന് അതാതിന്റെ സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ നാട്ടിൽ നിന്നിട്ട് ഉടലെടുത്തതായ മതത്തെക്കുറിച്ച് പഠിക്കാനുള്ളതായ ബോധവും അതനുസരിച്ച് ജീവിക്കാനുള്ളതായ ബോധവും നമുക്കും ഇവിടെ ജീവിക്കുന്നതായ മറ്റു മുസ്ലിം സുഹൃത്തുക്കളും അല്ലാഹു നൽകട്ടെ. ഈ നാട്ടിന്റെ പവിത്രതയ്ക്ക് വിപരീതമായിട്ട് വല്ല തെറ്റുകളും നമ്മൾ നിന്നിട്ട് വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് മാഫി ചെയ്ത് തരട്ടെ. ഇനി മേലിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ, ജ്യേഷ്ഠാചാര്യന്മാർ, കുടുംബത്തിലെല്ലാം എല്ലാം അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരോടുകൂടി നമ്മയും നമ്മുടെ അനിശ്ചിത നേതാവിന്റെ കീഴിൽ നബിയുല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി, അബൂബക്കർ സിദ്ദീഖിനോട് കൂടി സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കട്ടെ. വാഹു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ